സ്നേഹപിതാവിൻ്റെ കരുതൽ തക്ക സമയത്ത് നമ്മെ തേടിയെത്തും. പ്രദീപ് തോമസ് എഴുതുന്നു കണ്ണീരിനിടയിൽ ഒരു ഫോൺ സന്ദേശം. സാമ്പത്തിക ഞെരുക്കം വളരെ രൂക്ഷമായിരിക്കുന്നു. മാതാപിതാക്കളുടെ വേദന എനിക്ക് നല്ലോണം മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷെ മുന്നിൽ മാർഗങ്ങളൊന്നും തന്നെ തെളിഞ്ഞില്ല. ഒരു ബാധ്യതയാണ് ഏറ്റവും അധികം ഞെരുക്കിക്കൊണ്ടിരുന്നത്. ഏതാനും ലക്ഷങ്ങൾ വേണമായിരുന്നു അത് തീർക്കണമെങ്കിൽ. മനമുരുകുമ്പോഴെല്ലാം അത് പകർന്നത് ദൈവസന്നിധിയിൽ തന്നെ. എങ്കിലും ചില സമയങ്ങളിൽ വല്ലാത്ത ഭാരം തോന്നും. ഏക സഹോദരൻ സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഏറെ നാളാകും മുമ്പ് തന്നെ രോഗബാധിതനായി ദൈവസന്നിധിയിലേക്ക് മടങ്ങി. വേർപാടിന് ഒരു വർഷം തികയുന്നതേയുള്ളൂ. ആ വേദന തന്നെ മാതാപിതാക്കൾക്ക് താങ്ങാവുന്നതിലേറെയാണ്. അതിനൊപ്പമാണ് ഈ സാമ്പത്തിക ബാധ്യത. കുടുംബത്തിൽ ഇപ്പോഴുള്ള വരുമാനം കൊണ്ടൊന്നും ആ ബാധ്യത തീർക്കാനാവില്ല. ആ പ്രായോഗിക ചിന്ത എല്ലാവരെയും സമ്മർദ്ദത്തിലാക്കുന്നുമുണ്ട്. ഇതിനിടയിലും ഇടയ്ക്കിടെ സഹോദരൻ്റെ കബറിടത്തിൽ സന്ദർശനം നടത്തി അവിടെ ഇരുന്ന് ഏറെ നേരം പ്രാർത്ഥിച്ച് മടങ്ങുക പതിവാണ്. അന്ന് മകൻ്റെ മൃത കുടീരത്തിനരികെ ഇരിക്കുമ്പോൾ മാതാപിതാക്കളുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു. വേർപാടിൻ്റെ വേദന മാത്രമല്ല, അതിനാക്കം കൂട്ടുന്ന ഈ സാമ്പത്തിക ബാധ്യതയും ആ കണ്ണീരിൻ്റെ പിന്നിലുണ്ടെന്ന് എനിക്കറിയാം. ആ കണ്ണീർ ഞാൻ നിസ്സഹായതയോടെ നോക്കി നിന്നു. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. സങ്കീർത്തനങ്ങൾ 56:8. പെട്ടെന്നാണ് പിതാവിൻ്റെ മൊബൈൽ ഫോണിൽ മെസ്സേജ് വന്ന ശബ്ദം കേട്ടത്. പിതാവ് ആ മെസ്സേജ് നോക്കിയിട്ട് പറഞ്ഞു, ബാധ്യത തീർക്കാൻ ആവശ്യമായ ലക്ഷങ്ങൾ എത്രയാണോ അത്രയും ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹകരുതൽ തൊട്ടറിഞ്ഞ ആ നിമിഷം ഞങ്ങളെ ആനന്ദവും നന്ദിയും എല്ലാം കൂട്ടിക്കലർന്ന എന്തെന്നില്ലാത്ത അവസ്ഥയിലെത്തിച്ചു. ആ തുക ലഭിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുണ്ട്. അമ്മയുടെ പേരിൽ വിവാഹ സമയത്ത് പിതാവ് നൽകിയ ഒരു ചെറിയ വയൽ ഭൂമിയുണ്ടായിരുന്നു. വിവാഹം ചെയ്തയച്ചത് അല്പം ദൂരത്തേക്കായതിനാൽ അമ്മയുടെ സ്വദേശത്തുള്ള ആ ഭൂമി ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരുന്നില്ല. മാത്രവുമല്ല, അതിന് വലിയ വില ലഭിക്കാനും സാധ്യതയുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ആ പ്രദേശത്തുകൂടെ തികച്ചും അപ്രതീക്ഷിതമെന്നോണം ഒരു പ്രധാന റോഡ് വന്നത്. പ്രസ്തുത റോഡിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതിൽ ഈ ഭൂമിയും ഉൾപ്പെട്ടു. അമ്മയുടെ പേരിലുള്ള ഈ ഭൂമി അല്പമേ ഉള്ളുവെങ്കിലും കൃത്യം അതിലൂടെയാണ് റോഡ് വന്നത് എന്നത് തികച്ചും അത്ഭുതമായിരുന്നു. അല്പമെങ്കിലും വശത്തേക്ക് മാറിയിരുന്നെങ്കിൽ ഈ ഭൂമി അതിൽ ഉൾപ്പെടാതെ പോകുമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം ഞങ്ങൾ വ്യക്തമായി കാണുകയായിരുന്നു ആ സംഭവത്തിൽ. വെറുതെ കിടന്നാലോ വിറ്റാലോ വലിയ മെച്ചമൊന്നും ലഭിക്കാതിരുന്ന ആ ഭൂമി ഞങ്ങൾക്ക് വേണ്ട അനുഗ്രഹത്തിനായി കർത്താവ് കൈകളിലെടുത്തുപയോഗിച്ചു. അങ്ങനെ തക്ക സമയത്ത് ഞങ്ങൾ ആ ബാധ്യതയിൽ നിന്ന് സ്വതന്ത്രരായി. ഇത് സാക്ഷ്യപ്പെടുത്തുന്നത് മറ്റൊന്നിനുമല്ല, എത്ര തളർത്തുന്ന അനുഭവങ്ങളുടെ മുന്നിലും കർത്താവിലുള്ള ആശ്രയം ഉപേക്ഷിക്കരുത്. തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന സ്നേഹപിതാവിൽ നമുക്ക് വിശ്വസിക്കാം. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിക്തത്തിനായത്? അവിടുത്തെ വിളിച്ച് അപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? പ്രഭാഷകൻ 2:10.